നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയയിൽ സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇത് നമ്മുടെ ശരീരത്തിൽ മറ്റ് ദീർഘകാല അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ? ഇതേക്കുറിച്ച് വിശദീകരിക്കാൻ മെൽബണിൽ സൈക്യാട്രിസ്റ്റായ ഡോക്ടർ നവീൻ തോമസ് ചേരുന്നു. നമസ്കാരം ഡോക്ടർ നവീൻ തോമസ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം
ഡോക്ടർ. ഓസ്ട്രേലിയയിൽ നമ്മൾ ബന്ധുക്കളുടെയും മറ്റും സപ്പോർട്ട് ഒന്നുമില്ലാതെ ജീവിക്കുമ്പോൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ പിരിമുറുക്കം അനുഭവിക്കാറുണ്ട്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള സ്ട്രെസ് ആണ് സാധാരണയായി കണ്ടുവരാറ്?
സ്ട്രെസ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന്റെയോ ബ്രെയിനിന്റെയോ ഫംഗ്ഷനിങ്, അതിന്റെ ഫംഗ്ഷനിങ് കൂടുതലായിട്ട് ആവശ്യം ഉണ്ടാകുന്ന സിറ്റുവേഷനെയാണ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് കൂടുതലായിട്ട് അല്ലെങ്കിൽ ബ്രെയിനിന് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ, അങ്ങനെ പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ കുറച്ച് കെമിക്കൽസ്, രാസപദാർത്ഥങ്ങൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിനും ബ്രെയിനിനും ഹാർട്ടിനും ഒക്കെ അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്താനായിട്ട്. സ്ട്രെസ് എങ്ങനെ ക്രോണിക് ഡിസീസസ് ഉണ്ടാക്കുന്നു എന്നതിന് മുമ്പേ പല തരത്തിൽ സ്ട്രെസ്സുകളുണ്ട് നമുക്ക്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ, നമ്മൾ പറയാം ക്രോണിക് സ്ട്രെസ്, അതായത് അധികം നാൾ നീണ്ടു നിൽക്കുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്കിലുണ്ടാകുന്ന സ്ട്രെസ്, അല്ലെങ്കിൽ പഠനത്തിലുണ്ടാകുന്ന സ്ട്രെസ്, അല്ലെങ്കിൽ ഫാമിലി ലൈഫിലുണ്ടാകുന്ന സ്ട്രെസ്, ഇങ്ങനെ പല അങ്ങനെയുള്ള സ്ട്രെസ്സുകളാണ് ക്രോണിക് സ്ട്രെസ് അഥവാ വളരെ കാലം നീണ്ടു നിൽക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന സ്ട്രെസ്, അതായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പെട്ടെന്നൊരു മാറ്റം വന്നോ, ഫോർ എക്സാമ്പിൾ കുഞ്ഞു ജനിക്കുന്നു, അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വരുന്നു, അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വരുന്നു, ഇതൊക്കെ ഒരു പെട്ടെന്നുണ്ടാകുന്ന അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയും. പിന്നെ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ട്രോമാറ്റിക് സ്ട്രെസ്സുകൾ ഉണ്ടാകും, ഒരു ആക്സിഡന്റിൽ പെടുന്നു, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുന്നു, അങ്ങനെയൊക്കെ വരുന്നതാണ് ട്രോമാറ്റിക് സ്ട്രെസ്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള അക്യൂട്ട് സ്ട്രെസ്സും ട്രോമാറ്റിക് സ്ട്രെസ്സും സാധാരണയായി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല നമ്മുടെ ആരോഗ്യത്തിന്. പക്ഷെ ക്രോണിക് സ്ട്രെസ് അഥവാ അധികം നാൾ നീണ്ടിരിക്കുന്ന സ്ട്രെസ് നമ്മുടെ ലൈഫിൽ നമ്മുടെ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം.
ഓക്കെ, അപ്പം ഈ ക്രോണിക് സ്ട്രെസ് എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, ഇത് ശരീരത്തിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക്, അതായത് ക്രോണിക് അസുഖങ്ങൾക്ക് തന്നെ കാരണമാകാൻ സാധ്യതകളുണ്ടോ?
തീർച്ചയായിട്ടും. കാരണം ക്രോണിക് സ്ട്രെസ്സുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ രണ്ട് തരം കെമിക്കൽസ് കൂടുതലായിട്ട് ഉണ്ടാക്കും, അതായത് മെയിൻ ആയിട്ട് സ്റ്റീറോയിഡ്സ്, കോർട്ടിസോള്, പിന്നെ അഡ്രിനർജിക് ഹോർമോൺസ്, ഇങ്ങനെ പല ഹോർമോൺസിലും കൂടുതലായിട്ട് ഉണ്ടാകും. അത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ അല്ലെങ്കിൽ സിസ്റ്റത്തെ പല രീതിയിൽ അഫക്റ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ക്രോണിക് സ്ട്രെസ് ബ്രെയിനിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു, അതായത് അത് നമുക്ക് ആങ്സൈറ്റി കൂടുതലായിട്ട് വരാം, ചില ആൾക്കാർക്ക് തലവേദനയായിട്ട് വരാം, ചില ആൾക്കാർക്ക് ഉറക്കക്കുറവായിട്ട് വരാം. ഇത് വീണ്ടും ശരീരത്തെ വേറെ പല അവയവങ്ങളെ ബാധിക്കും. പിന്നെ ഹൃദയത്തിൽ എങ്ങനെ സ്ട്രെസ് ബാധിക്കാം, കൂടുതൽ നാൾ സ്ട്രെസ് നിൽക്കുമ്പോൾ ഹാർട്ടിന് അതനുസരിച്ച് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും, കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടാം, ബ്ലഡ് പ്രഷർ കൂടുകയും അങ്ങനെ കൊളസ്ട്രോൾ കൂടുകയും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഹാർട്ടിൽ പലവിധത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. രണ്ട്, പിന്നെ നമ്മുടെ ഗ്യാസ്ട്രോ ഇന്റെസ്റ്റൈനൽ സിസ്റ്റത്തിലോട്ട് ഇങ്ങനെ സ്ട്രെസ് അഫക്ട് ചെയ്യാം. നമുക്ക് സ്ട്രെസ് കൂടുമ്പോൾ നമ്മുടെ സ്റ്റമക്കിലുണ്ടാകുന്ന ആസിഡ് മുകളിലേക്ക് വരാനും റിഫ്ലക്സ് ആയിട്ട് എപ്പോഴും വയറരിച്ചിലും അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പല ആൾക്കാരും സ്ട്രെസ്സിനെ നേരിടുന്ന ചിലപ്പോൾ കൂടുതൽ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ കൂടുതൽ മദ്യപിച്ചോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പം ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മളുടെ ഷുഗറിൻ്റെ അളവ് കൂടുകയും അത് പ്രമേഹത്തിനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ഇൻസുലിനോട് ശരീരം പ്രതികരിക്കാത്ത ഒരവസ്ഥയിലേക്ക് വരികയും അത് ഡയബറ്റീസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. പിന്നെ മദ്യപാനം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ലിവറിനെ അഫക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകളിലും പുരുഷന്മാരിലും സെക്ഷൽ ഫംഗ്ഷൻസിനെ ക്രോണിക് സ്ട്രെസ് അഫക്റ്റ് ചെയ്യാം.
ഇപ്പൊ ഡോക്ടർ, വിവിധ തരം ക്രോണിക് അസുഖങ്ങൾ, അതായത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, സ്ട്രെസ് എങ്ങനെയാണ് ഈ അസുഖങ്ങളിലേക്ക് നയിക്കുന്നത്?
അതായത് സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഒരു 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 പാർട്ടുണ്ട്, ഹൈപ്പോതലാമസ് എന്ന് പറയും. ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും, ഇതാണ് നമ്മുടെ സ്ട്രെസ്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ബ്രെയിനിലെ പാർട്ടുകൾ. ഇവ ചില ഹോർമോൺസുകൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ കുറിച്ച് കൊണ്ട് കുറച്ച് ഹോർമോൺസ് ഉണ്ടാക്കിക്കാൻ ശ്രമിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോളിന്റെ അളവും അഡ്രിനാലിന്റെ അളവും കൂടാം. കോർട്ടിസോളിന്റെ അളവും അഡ്രിനാലിന്റെ അളവും കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഹാർട്ടിന്റെ സ്പീഡ് കൂടാം, ഹാർട്ടിന് ചെയ്യേണ്ട ജോലിയുടെ അളവ് കൂടാം, ശരീരത്തിലുണ്ടാകുന്ന ഗ്ലൂക്കോസിന്റെ അളവ് കൂടാം. ഇതെല്ലാം വളരെ നാളുകളോളം നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരാം. ഹൃദയത്തിൻ്റെ ആർട്ടറീസിൽ മാറ്റങ്ങൾ വരാം, നമ്മുടെ ലിവറിൻ്റെ ഷുഗർ പ്രൊഡക്ഷനിൽ വ്യത്യാസം വരാം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ വരുന്നത്. ഈ മെയിനായിട്ട് പറഞ്ഞാൽ സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അഡ്രിനാലിനും കോർട്ടിസോളും കൂടുതലായിട്ട് ഉൽപ്പാദിക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ക്രോണിക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്.
ഓക്കെ ഡോക്ടർ, ഈ പറഞ്ഞ അസുഖങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ, ക്ഷീണം, തലവേദന, ഉറക്കക്കുറവ്, ഇതൊക്കെ സാധാരണയായി കണ്ടുവരാറുള്ളത്, അപ്പൊ ഇത് സ്ട്രെസ് മൂലമാണ് ഇത് ഉണ്ടാകുന്നതെന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും?
ഇപ്പൊ എങ്ങനെ നമ്മൾ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ്, എങ്ങനെയാണ് നമ്മൾ പിരിമുറക്കത്തിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത്? നമ്മുടെ ലൈഫിൽ വരുന്ന ചില വ്യത്യാസങ്ങളാണ്, അതായത് ഉറക്കക്കുറവ്, തലവേദന, ദേഷ്യക്കൂടുതൽ, ക്ഷീണം തോന്നിക്കുക, അതുപോലെ തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റാതെ വരിക. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും മരുന്നുകളെ ആശ്രയിക്കാം, ചിലപ്പോൾ നമ്മൾ ആൽക്കോഹോളിനെ ആശ്രയിക്കാം റിലാക്സ് ചെയ്യാൻ. ഇങ്ങനെയൊക്കെ ഉള്ള വരുന്ന സിറ്റുവേഷനിൽ അതൊക്കെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ്റെ അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ്റെ ഒരു സൈനാണ്. ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ സ്ട്രെസ്ഫുൾ ആയ സിറ്റുവേഷൻ കൂടെയാണോ കുറെ നാളുകളായിട്ട് കടന്നു പോകുന്നതെന്ന് ചിന്തിക്കണം.
ഓക്കെ, തീർച്ചയായിട്ടും. ഇനി ഈ സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ മറികടക്കാൻ സാധിക്കും?
നമ്മൾ ചിന്തിക്കേണ്ടത്, അതായത് നമ്മൾ ഓവർ വർക്ക് ആണ്, നമ്മൾ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ടോ? അതാണ് മെയിനായിട്ടും നമ്മുടെ ലൈഫിലെ സ്ട്രെസ്സിനുള്ളൊരു കാരണം. അപ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യണം, നമ്മൾ പ്രയോറിറ്റീസ് ഉണ്ടാക്കണം. ഒത്തിരി കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കരുത്. എന്താണ് ആദ്യം ചെയ്യേണ്ടത് അതൊരു ലിസ്റ്റ് ഉണ്ടാക്കുക, അതനുസരിച്ച് ചെയ്യുക. എന്തൊക്കെയാണ് എൻ്റെ ആവശ്യങ്ങൾ, എനിക്കിതിൽ ഇതാണോ എൻ്റെ ആവശ്യങ്ങൾ, അത് ഇതിൽ കൂടുതലാണ് എൻ്റെ ആവശ്യങ്ങൾ. നമ്മുടെ ആവശ്യങ്ങൾ കൂടുന്തോറും നമ്മുടെ സ്ട്രെസ്സും കൂടാൻ സാധ്യതയുണ്ട്. അത് കാരണം നമ്മൾ നമ്മുടെ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യണം, നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ സെറ്റ് ചെയ്യണം. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് സ്ട്രെസ്ഫുൾ ആകുന്ന സിറ്റുവേഷൻസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, ഹൗ ടു റിലാക്സ്. അതിപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, യോഗ റിലാക്സേഷൻ ഒരു ഭാഗമാണ്, നടക്കുന്ന റിലാക്സേഷൻ ഒരു ഭാഗമാണ്. അതിൽ കൂടുതൽ എസ്പെഷ്യലി നമ്മൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഫാമിലീസും ഫ്രണ്ട്സും ഫാമിലീസ് ഒക്കെ കുറവായിരിക്കും. നമ്മൾ നാട്ടിലുള്ള പോലെ എന്നും ആൾക്കാരെ കാണാനൊന്നും സാധിക്കുന്നില്ല, കാരണം എല്ലാവരും ജോലിയുടെ തിരക്കിലൊക്കെ ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോഷ്യലൈസേഷൻ, അതായത് നമ്മുടെ ഫ്രണ്ട്സിനെ കാണുക, റിലേറ്റീവ്സിനെ കാണുക, ഫാമിലിയുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിനെ കുറയ്ക്കാൻ പറ്റും.
ഓക്കെ, ഇനി ഇത് കൂടാതെ തന്നെ സ്ട്രെസ് ഉള്ളവർ അല്ലെ, പിരിമുറുക്കം കൂടുതലായി ഉള്ളവർ മരുന്ന് കഴിക്കുന്നതായും കാണാറുണ്ട്, ഇത് എത്രത്തോളം സഹായകരമാണ്?
ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ, സ്ട്രെസ്സും ഡിസ്ട്രെസ്സും ഡിപ്രഷനും ആൻസൈറ്റിയും തമ്മിൽ നമ്മൾ കൃത്യമായിട്ട് വേർതിരിക്കണം. ഒരിക്കലും സ്ട്രെസ്സിനെയും ഡിസ്ട്രെസ്സിനെയും പിരിമുറുക്കങ്ങളെയും ആ പിരിമുറുക്കം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെയും നമ്മൾ മരുന്ന് കൊണ്ട് സോൾവ് ചെയ്യാൻ നോക്കരുത്, കാരണം മരുന്ന് അതിനകത്ത് വർക്ക് ചെയ്യാൻ സാധ്യതയില്ല. നമ്മളെപ്പം നമ്മൾ ഒരാൾക്ക് മെഡിസിൻ കൊടുക്കണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ഒരാൾക്ക് പെട്ടെന്ന് അയാളുടെ ലൈഫിൽ ഒരാൾ നഷ്ടപ്പെട്ടു, അയാൾ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ പോവുകയാണ്, അതിന് നമ്മൾ മെഡിസിൻ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. മെഡിസിൻ കൊടുക്കേണ്ട അവസ്ഥ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് കാരണമില്ലാതെ അല്ലെങ്കിൽ കാരണത്തിന് മുകളിലായിട്ട് ദുഃഖമോ ആൻസൈറ്റി വരുമ്പോൾ മാത്രമേ മെഡിസിൻ കൊടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെയുള്ള അവസ്ഥയിൽ മെഡിസിൻ കൊടുത്താൽ അനാവശ്യമായിട്ട് അത് പ്രശ്നങ്ങൾ കൂട്ടുകയുള്ളൂ. അതായത് ചിലപ്പോൾ ആൾക്കാർ മെഡിക്കേഷൻ ഡിപ്പെൻഡൻ്റ് ആകാം, നമ്മൾ ഉദ്ദേശിക്കുന്ന ബെനിഫിറ്റ്സ് കിട്ടിയാൽ അതിൽ കൂടുതൽ ചിലപ്പോൾ സൈഡ് എഫക്ട്സ് ആയിരിക്കും വരുന്നത്. അത് കാരണം നമ്മൾ ഒരിക്കലും സ്ട്രെസ്സിനോ ഡിസ്ട്രെസ്സിനോ മെഡിക്കേഷൻസ് കൊടുത്തിട്ട് കാര്യമില്ല, ഡിപ്രഷനോ ആൻസൈറ്റി മെഡിക്കേഷൻ കൊടുക്കാം.
ഓക്കെ ഓക്കെ. അതുപോലെ ഇപ്പം ഡോക്ടർ പറഞ്ഞ ഈ റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ തന്നെ ചെയ്തിട്ടും പിരിമുറുക്കം കുറയാത്തവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പിന്നെ എന്താണ് മറ്റൊരു മാർഗം ഈ സ്ട്രെസ് കുറയ്ക്കാനായി?
റിലാക്സേഷൻ ടെക്നിക്കൽ യൂസ് ചെയ്യാം, നമ്മുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഗോൾസും പ്രയോറിറ്റീസും സെറ്റ് ചെയ്യാം. ഇതുകൊണ്ടൊന്നും പറ്റുന്നില്ലെങ്കിൽ ഒരു ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജനറൽ പ്രാക്ടീഷനോട് സംസാരിക്കുക. നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒരു സ്ട്രെസ് മാത്രമാണോ അല്ലെങ്കിൽ ഒരു പിരിമുറുക്കം മാത്രമാണോ അതിയോ ഡിപ്രഷനോ ആൻസൈറ്റിയോ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡിപ്രഷനോ ആൻസൈറ്റിയോ ആണെങ്കിൽ അതിന് തക്കതായ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റോ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റോ ആവശ്യമാണ്.
ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിശദീകരിച്ചതിന് വളരെയധികം നന്ദി, ഡോക്ടർ നവീൻ തോമസ്.
താങ്ക് യു.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.